സുവിശേഷം 11 അധ്യായം 28 വചനം.
Shall we read verse 28? John's Gospel, chapter 11 and verse 28. And when she had said this, she went away and called Mary her sister, saying secretly, The teacher is here and is calling for you.
Guru vannittundu ninne vilikkunnu.
The teacher is here and he is calling you.
Martha avalude sahodariyaya Mariye sagariyumayi vilichu parayunnathu.
The passage referred to here is an event wherein Martha secretly talking to her sister Mary.
Guru vannittundu ninne vilikkunnu.
And she says that the teacher, that the master is here and he is calling you.
മറിയയ്ക്ക് അത് വളരെ സന്തോഷകരമായ അത്ഭുതകരമായ ഒരു സന്ദേശമായിരുന്നു.
That was a glorious and a wonderful news to Mary.
ഗുരു ഇനി വരികയില്ല, വന്നാലും ഇനിയും വലിയ പ്രയോജനമൊന്നുമില്ല എന്ന് അവൾ നിരാശയോടുകൂടെ വിചാരിച്ചിരിക്കുന്ന സമയമാണ്.
It was a time with much despondency. She thought in her own heart that the master won't come, or even if he would come, there would be no hope.
ഗുരു വരേണ്ട സമയത്ത് വന്നില്ല.
The time when the master was supposed to have come, he never came.
നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് അവനെ അറിയിക്കേണ്ട സമയത്ത് അവർ അറിയിച്ചതാണ്.
At the opportune time, they send the message to the Lord Jesus Christ, saying that the one who is beloved to you is already sick.
അതറിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം പോലും താമസിക്കാതെ ഗുരു ഉടനെ ഓടിയെത്തും എന്നാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത്.
What they expected was that no sooner the Lord heard about that news than he would rush to the scene.
ആ ഗുരുവുമായി അവർക്ക് അതുപോലെ അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നു.
Because they maintained a relationship, an inseparable relationship with the master up until that time.
ആ ഗുരുവിന് ഏറ്റവും പ്രിയനായവനാണ് ദീനമായി കിടക്കുന്നത്.
One who was sick was so well beloved to the master.
ആ വിവരമാണ് ഗുരുവിനെ അറിയിച്ചിരിക്കുന്നത്.
And that was the message that they sent to the Lord.
ഗുരു ഉടനെ വരുമെന്ന് അവർ പ്രതീക്ഷിച്ചു.
They expected with all their heart the master would come soon.
ആ പ്രിയനായവന്റെ ദീനം വർദ്ധിച്ചു.
But we find that the sickness grew worse.
അവൻ മരിച്ചു.
Not only that, he died.
അവന്റെ ശവസംസ്കാരവും കഴിഞ്ഞ ദിവസങ്ങളായിരുന്നു.
And those were the days when the funeral was already over.
വരുവാനുള്ള ഗുരു തക്ക സമയത്ത് വന്ന് അവരെ സഹായിക്കുമെന്ന് അവർക്ക് ഉണ്ടായിരുന്ന സകല പ്രതീക്ഷകളും അസ്തമിച്ചിരുന്നു.
All the hopes that they had that their beloved master would come and save them from this ordeal came to an end.
നിനക്ക് പ്രിയനായ അവൻ ദീനമായി കിടക്കുന്നു എന്നാണ് അവർ അറിയിച്ചത്.
They sent the message saying that your beloved one is sick.
ഗുരുവിന്റെ പ്രിയനായവനായാലും ദീനം വരാൻ ഇടയുണ്ട്.
That tells us that even if you and I are so beloved to the Lord, we will be sick.
പലപ്പോഴും നമുക്ക് ദൈവത്തിന്റെ ഇഷ്ടമായ, ദൈവത്തിന്റെ പ്രിയരായ നിലയിൽ നമ്മൾ ജീവിക്കുന്നു എങ്കിൽ നമുക്ക് ദീനം വരാൻ സാധ്യതയില്ല എന്ന് ചിന്തിക്കുന്നവരായ ആളുകളുണ്ട്.
There are some people who think that if we live a life that is well pleasing to the Lord, then there is no possibility of becoming sick.
ഗുരുവിന്റെ പ്രിയനായവനും ദീനമായി കിടക്കുന്നു.
Here we find the proof that even the one who was so beloved to the master has fallen sick.
ദീനം വരുന്ന ഒരു ശരീരത്തിലാണ് നാം ഈ ലോകത്തിൽ ജീവിക്കുന്നത്.
Why? Because you and I live in a body that is susceptible to sickness.
ആ ഏത് അവസരത്തിലും നമ്മുടെ ശരീരത്തിന് രോഗം ഉണ്ടാകാവുന്നതാണ്.
And in any circumstances we could catch sickness.
ദൈവവൈദ്യരായതുകൊണ്ട് രോഗം ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിക്കുന്നെങ്കിൽ അത് തെറ്റായ ഒരു ധാരണ മാത്രമാണ്.
Because we think that we are God's children, we will never have sickness. That is a wrong conception.
എന്നാൽ നമുക്ക് രോഗം വരുന്ന സമയത്ത് ആ വിവരം നമ്മുടെ കർത്താവിനെ അറിയിക്കേണ്ടത് അവർ ചെയ്തതുപോലെ നാം ചെയ്യേണ്ട അത്യാവശ്യമായ ഒരു കാര്യമാണ്.
But it is very essential on our part that just as they informed their master when their brother was sick, we also ought to go to the Lord with that news.
നമ്മുടെ ജീവിതത്തിലെ ഏതു പ്രശ്നങ്ങളും നമ്മുടെ കർത്താവിനെ നാം അറിയിക്കേണ്ടതാണ്.
Any problem that arises in our own individual life should be made known to the Lord Jesus Christ.
പക്ഷേ അവൻ നാം പ്രതീക്ഷിക്കുന്നതുപോലെ പ്രവർത്തിച്ചില്ല എന്നവര്.
At the same time, he might not act according to the expectation that you and I may say.
ഗുരു ഉടനെ വരും എന്ന് അവർ പ്രതീക്ഷിച്ചു, പക്ഷേ ഉടനെ വന്നില്ല.
They had all the expectation that their master would come immediately.
കർത്താവ് മനഃപൂർവമായി താമസിച്ചു തന്നെയാണ്, മനഃപൂർവമായി അവൻ വരാ താമസിച്ച് ചെന്നു തന്നെയാണ്.
We find that the Lord deliberately delayed his coming to the house.
Avan varade thamasichu aa thamasam moolam devanaama mahutapadanum ennallathu kartavinte uddeshamayirunnu.
Because of the long delay that he maintained in coming to the rescue of these dear ones, that was only meant for the glory and the magnifying of the name of the Lord Jesus.
Aa rogam maranathilekku thanne nadathiyum aa maranathinu adhyariyana punaruthanavum jeevanumaanavan ennallathu velippeduthunna oru sandarbhamayittu theeranam ennallathu kartavinte uddeshamayirunnu.
It was the foreknowledge and the eternal counsel of God that sickness should eventually lead that person to death, and at the same time he wanted to prove to the whole world that Jesus Christ is the life and resurrection.
Nammude prarthanagalukku naam pradheekshikkunnathu pole marubadi labhichilla ennu varu.
It is true, it is possible that our prayers might not be answered in the way that you and I expect.
Avante varavinu thamasam undayi ennu varu.
It is true that even there might be a delay in his own coming.
Ennalum aval varadirikkayilla.
But let me assure you, there will not be a time when he will never be coming.
Kadayil naaliyamangal avar kashtapettu yathra idu kaiya shesham naalayamathilana vellathinave kadalin mel nadanna avan avare samipichu.
All the four watches of the night they were rowing very hard and they were disappointed, but at the appointed time in the fourth watch the Lord Jesus Christ walked on the ocean and came to them.
Aalagalum thiramalagalum onnam yamathil thanne aarambichathu.
All the waves and the billows started or commenced even at the very first watch of the night.
Ennalum avan varadirunnengilum naalam yamathil avan veriya thanne cheythu.
Though he did not come during the first, second and third watch, at the fourth watch the Lord Jesus Christ came.
Ninde jeevithathil avante hidam niravervan ninde jeevithathil nee shamayodu kooda kaathirikkunnathaanu avan pravarthikkunna samayathu pravarthikka thanne cheyyum.
It is absolutely imperative on your part that you ought to be patient and enduring until the Lord fulfills his purpose and desire in your life.
Ida,
so he will come at the right moment.
Ida guru vandirikkunnu.
Here is the proclamation or the statement made by Martha. Here is the teacher, and
he has come anugrahithamaya oru ക്രിസ്തീയ സന്ദേശമാണ് ഈ ഗുരു വന്നിട്ടുണ്ട് അവൻ നിന്നെ വിളിക്കുന്നു എന്നതിൽ നിന്ന് നിങ്ങളെ ഓർപ്പിക്കാൻ എനിക്കുള്ളത്.
What I want to remind you tonight is that from this statement there is a very glorious and marvelous message that has come to us.
ലോകത്തിലുള്ള എല്ലാ മതങ്ങളും ആ മത ഗുരുക്കന്മാരെ അന്വേഷിക്കുകയും മത ഗുരുക്കന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്ന മതങ്ങളാണ് ലോകത്തിലുള്ളതെല്ലാം.
We know that all the religions of the world are those which go in search of the leaders of the religion.
എന്നാൽ ആ മത ഗുരുക്കന്മാരെ അന്വേഷിച്ച് കണ്ടുപിടിക്കാനായി ശ്രമിക്കുന്ന ശ്രമങ്ങളാണ് ലോകത്തിലെ എല്ലാ മതങ്ങളിലും ഉള്ളത്.
These religions are the methods by which mankind goes in search of the leader or the founder of the religion.
എന്നാൽ നമ്മുടെ ഗുരു നമ്മളെ തേടി വന്നിരിക്കുന്നു.
But the fact remains that our master has come in search of us.
അതാണ് ക്രിസ്തു മാർഗ്ഗത്തിലും മറ്റ് മാർഗ്ഗത്തിലും ഉള്ള വ്യത്യാസം.
That is the distinctiveness that we find in Christianity from all other religions.
നമ്മെ അന്വേഷിച്ച് വരേണ്ടവൻ വരേണ്ട സമയത്ത് വന്നിരിക്കുന്നു.
At the appointed time he came in search of us.
കാലം നിറവേറിയപ്പോൾ മനുഷ്യരെ തേടി ദൈവം മനുഷ്യനായി തന്നെ ലോകത്തിലേക്ക് വന്നു.
The proclamation of the gospel is this: the time is fulfilled and God has come in search of mankind.
മനുഷ്യനെ അന്വേഷിക്കുന്നവനായ ദൈവത്തെയാണ് തിരുവെടുത്തിൽ നാം കാണുന്നത്.
In the holy scriptures we come across a savior who comes in search of man.
ഗുരു വന്നിട്ടുണ്ട് നിന്നെ വിളിക്കുന്നു.
The Bible says that the master is come, he is calling you.
നിന്നെ വിളിക്കുന്ന ഗുരു.
Here is a master who is calling you.
നിന്നെ വിളിക്കുന്ന ദൈവം.
Here is a God who calls you.
ദൈവത്തെ വിളിക്കുന്ന മനുഷ്യനെ ലോകത്തിൽ എവിടെയും കാണാം.
We can find man all over the world who is calling on God.
ലോകത്തിലെ എല്ലാ ദേവാലയങ്ങളിൽ നിന്നും ദൈവത്തിങ്കിലേക്കുള്ള വിളി ലോകത്തിലെ എല്ലാ ദേവാലയങ്ങളിൽ നിന്നും ആകാശത്തിലേക്ക് ഉയരുന്നുണ്ട്.
In every temple that is on earth we find that the call on God is rising up.
എന്നാൽ ദൈവത്തിങ്കിൽ നിന്ന് മനുഷ്യനെ വിളിക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തിന്റെ വിളിയുടെ ശബ്ദം ദൈവവചനത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ മാത്രമേ ലോകം കേട്ടിട്ടുള്ളൂ.
What in the pages of the scriptures only through the person of the Lord Jesus Christ that mankind is able to hear the voice of God, where we find that God is come in search of the man whom he created.
പാപം ചെയ്ത ദിവസം തന്നെ അത് ആരംഭിച്ചതാണ്.
And that commenced on the very same day man fell in sin.
പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തെ വിട്ട് ദൈവത്തെ ഭയന്ന് ഓടിപ്പോവുകയാണ് ചെയ്തത്.
Man who has committed that sin, he fled from the presence of God.
എന്നാൽ ആദാമേ നീ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ആദാമിനെ അന്വേഷിച്ച് ആദാമിനെ വിളിച്ചുകൊണ്ട് അവന് പിന്നാലെ പോകുന്ന ഒരു ദൈവത്തെ നമുക്ക് ആരംഭത്തിൽ തന്നെ കാണുവാൻ.
But in the very beginning of the Bible we find that here comes a God in the cool of the day in the garden of Eden. calling Adam, Adam, where are you?
Guru, ninne vilikkunnavanaya guru.
Here is a master who is calling you individually.
Inna raatri ningale orutre vyaktiparamayi annveshikkunna vilikkunna oru devathe ningalude munpil avadharippikkuvan naan aagrahikkunnu.
Tonight I want to present before you a God and a Savior who has come to you in search of you and who makes this call.
ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു. അത് വ്യക്തിപരമായ ഒരു
ആഹ്വാനമാണ്.
അവൻ വിളിക്കുന്നതിനെ സംബന്ധിച്ച് തിരുവനന്തപുരത്ത് പറയുന്നത് അവൻ പേര് ചൊല്ലി വിളിക്കുന്നു
എന്നാണ്.
സുവിശേഷ പത്താം അധ്യായത്തിൽ ഗുരുവിനെ ഒരു നല്ല ഇളയനോട് വന്നിട്ടുണ്ട്.
In the gospel according to Saint John, we find the Lord Jesus Christ has been typified as the good shepherd.
നല്ല ഇടയൻ ആടുകളെ പേര് ചൊല്ലി വിളിക്കുന്നു.
The good shepherd comes and calls his sheep by name.
നമ്മളെ ആരെങ്കിലും നമ്മുടെ പേര് പറഞ്ഞു വിളിക്കുകയാണെങ്കിൽ,
if anybody happens to call any one of us by our name,
ആ ആളിന് നമുക്കുമായി വ്യക്തിപരമായ വലിയൊരു ബന്ധമുണ്ടെന്നാണ് അതിന്റെ അർത്ഥം.
That shows that between that individual and me there will be a special relationship.
മൊത്തമായി ഒരു വിളി, മഹാന്മാരെ മഹനികളെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിന്നുകൊണ്ട് എല്ലാവരെയും മൊത്തമായി ആഹ്വാനം ചെയ്യുന്നതും ഒരു വ്യക്തിയെ പേര് ചൊല്ലി വിളിക്കുന്നതുമായിട്ടുള്ള വ്യത്യാസമുണ്ട്.
There is a distinction between a general call saying ladies and gentlemen and calling a particular person by his name.
എന്നാൽ ഇവിടെ പേര് ചൊല്ലി വിളിക്കുന്ന ആ വിളിയാണ് നാം കാണുന്നത്.
The Holy Spirit tells us that the Lord calls every individual according to their name.
ഗുരു വന്നിട്ടുള്ളവൻ നിന്നെ വിളിക്കുന്നു.
The master is come. He is calling you.
അവൻ നിന്റെ പേര് ചൊല്ലി വിളിക്കുന്നു.
He knows your name and he calls you by name.
കർത്താവിൽ ലോകത്തിൽ ജീവിച്ചപ്പോൾ അനേകരെയും വിളിച്ചത് അവരുടെ പേര് ചൊല്ലിയാണ് വിളിച്ചത്.
When the Lord Jesus Christ came to this scene, to the scene of this earth, he called many people according to their names.
കർത്താവിന്റെ അടുക്കൽ ചെല്ലുന്നവരോട് ആരോ ആ ചെല്ലുന്നവരെ ആരെയും പേര് പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന കാര്യമൊന്നുമില്ല.
Whoever went to the Lord Jesus Christ never needed an introduction.
നമ്മുടെ അടുക്കൽ ആരെങ്കിലും വന്നാൽ എന്താ പേര്?
When somebody comes to us, the first question we raise is, what's
your
name?
നീ യോനാന്റെ മകനെ, നിന്റെ അപ്പന്റെ പേര് എനിക്കറിയാം, നിന്റെ പേര് എനിക്കറിയാം, നിന്റെ ഇപ്പോഴത്തെ പേര് എനിക്കറിയാം, നിലക്കിനെ ഇതാ പോകുന്ന പേര് എല്ലാം
എനിക്കറിയാം. That is going to be called hereafter.
Sakai ennu parayna oru manushan attivarathil kerirunnu.
Here was a man by the name Zacchaeus who climbed on a tree.
Avan yesuvine yan munpu kandittilla, yesu avane vannu munpu kandittilla.
He never had seen Jesus Christ before, nor did the Lord Jesus Christ ever saw him.
Avanu yesuvumayi aadru parichayamundayittilla.
There was no familiarity between Jesus Christ and Zacchaeus.
Avan oru income tax officer aayirunnu.
He was an income tax officer.
Avante officeil varunna pala aalukal yesu kartavine pathi samsarikkarundu.
The many people who used to come to his office might have talked about Jesus Christ.
Appo avaru അവര് പറയുമ്പോൾ യേശുവിനെ ഓഫീസർ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, ഞാൻ കണ്ടിട്ടില്ലെന്നാണ് പലപ്പോഴും മറുപടി പറഞ്ഞത്.
Those people ever asked him, have you ever met Jesus Christ? He would say that I have never met him.
ഇത്ര വലിയ ആളിനെ ഇതുവരെ കണ്ടിട്ടില്ലേ.
Haven't you ever met such a noble man?
അത് അദ്ദേഹത്തിന് തന്നെ ഒരു മോശമായി തോന്നിയ.
And he found that it was not that he was below his dignity to say that he ever saw the Lord.
അതുകൊണ്ട് അത് കണ്ടിട്ടില്ലെന്ന് വിചാരിച്ചതാ.
So this man decided, well, after all, I want to see him.
ഉള്ളിൽ ഇലയ്ക്ക് ഇടയിൽ ഇരുന്നുകൊണ്ട് യേശു കർത്താവിനെ പറ്റി ഒരു ഐഡിയ കിട്ടിയിട്ട് ഇറങ്ങി പോകണമെന്ന് വിചാരിച്ചേ.
He climbed on the tree among the leaves. He was hiding himself. He all what he wanted to was to have a little idea concerning Jesus Christ.
ആ മരത്തിലെ കീഴിൽ വന്നപ്പോൾ
As the Lord Jesus Christ came under the foot of the tree,
Jesus moved around to Loki.
Jesus Christ lifted his eyes up.
Sakaya, Sakaya, ennu vilichu.
Oh, Zacchaeus, Zacchaeus, he called.
Sakaya, alpudappettu poyi.
And he was wonder struck.
Enne ariyo.
Oh, do you know me?
Enne peru ennu vilikkunnu.
How do you know me by name?
Bethappettu irangi variya.
Ah, he said, hasten and come down.
Oh, avan Bethappettu irangi vannu.
He hasted and he came down.
Enne peru ennu vilikkunnavanaanu.
Here is the one who calls me by my name.
And the vidlek el kondu pogayana.
And then he takes the Lord Jesus Christ to his home.
Inne ratri ninde peru yelli vilikkunnavanaya guruvanavar.
Tonight let me remind you that the Lord Jesus Christ is the master who calls you by your name.
Ninde peru ariyavennu paranjal ninne petti ella ariyavunnar.
When I say that he knows your name, that means he knows all about you.
Ninde sagala charithram avanariya.
He knows the entire history of your life.
Ninne petti onnu aarum paranja manasilakkanadayilla.
No one needs to give an explanation concerning your life to the Lord Jesus.
Avan ninne vilikkunnu.
He calls you.
Ninne rakshikkuvan vilikkunnu.
He calls you unto salvation.
Avan namme peru enni vilichaanu namme rakshikkunnu.
You know how he saves us? By calling us by our individual names.
ഒരാളെ രക്ഷിച്ച ശേഷം
ആഫ്റ്റർ സേവിംഗ് എ പേഴ്സൺ
കർത്താവ് അയ്യോ ഇവനെ
രക്ഷിക്കുന്നുണ്ടായിരുന്നു
ശേഷം ആളുകൾ
പറയുന്നു
എന്റെ സാറേ സൂക്ഷ്മം
അറിഞ്ഞില്ല
കൊള്ളാവുന്ന ആരാണെന്നൊക്കെ പറഞ്ഞു
Told me the boy is good or the girl is good.
ഇനി എന്താ എടുക്കാനാ?
Now what can I do? Everything is over.
കർത്താവ് നമ്മളെ രക്ഷിച്ച ശേഷം.
Then after saving us, the Lord Jesus.
അയ്യോ ഇത്രയാണെന്ന് അറിഞ്ഞിട്ട് ഞാൻ രക്ഷിക്കില്ല.
Oh, if I ever knew that this fellow is like this, I would never have saved.
ആരെപ്പറ്റിയെങ്കിലും അങ്ങനെ പറയുമോ?
Will you ever say anything like that about any person?
ഒരിക്കലും പറയില്ല. നമ്മെ അറിയുകയാണ് നമ്മെ വിളിക്കുന്നത്.
Never, never. Why? Because he knew us before he saved us.
നാം ജനിക്കുന്നതിന് മുൻപ് നമ്മളെ പറ്റി അറിയാം.
Even before we were ever born, he knew us.
ആരാണ് നിന്നെ വിളിക്കുന്നത്?
That is why he calls you.
എന്റെ പേരിൽ നിന്നെ വിളിക്കുന്നു.
He calls you by your name.
നിന്റെ സകല സ്വഭാവം അവൻ അറിയാം.
He knows your entire character.
നീ എത്ര ഗുണമില്ലാത്തവനാണെന്ന് അവൻ അറിയാം.
He knows how bad you are.
നിന്റെ സ്വഭാവം എല്ലാം അവൻ അറിയാം.
He knows each and every detail.
അവൻ നിന്നെ വിളിക്കുന്നു. യേശു നിന്നെ വിളിക്കുന്നു.
ജീസസ് ക്രൈസ്റ്റ് കോൾസ് യു.
നിന്റെ പേര് ചൊല്ലി വിളിക്കുന്നു.
ഹി കോൾസ് യു ബൈ യുവർ നെയിം.
അവൻ അവന്റെ വിളി കേട്ട് അവനെ അനുസരിക്കുന്ന ചുമതല അവന്റെ അടുക്കിലേക്ക് വരേണ്ട ചുമതല മാത്രം നിനക്കുള്ളൂ.
യു ഹാവ് ലെഫ്റ്റ് വിത്ത് വൺ റെസ്പോൺസിബിലിറ്റി. ആഫ്റ്റർ ലിസണിംഗ് ടു ഹിസ് കോൾ, ഒബേ ദ കോൾ ആൻഡ് കം ടു ഹിം.
ഈ വിളിയിൽ വേറൊരു അർത്ഥമുണ്ട്.
ഇൻ ദിസ് കോൾ ദേർ ഈസ് സംതിങ് എൽസ് ഇൻവോൾവ്ഡ്.
വായിക്കുമ്പോൾ ഈ വിളിയെ ദൈവത്തിന്റെ ഈ വിളിയെ സംബന്ധിച്ച് അനുഗ്രഹീതമായ വിളികളെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
Yes, you and I study carefully the scriptures. We find that this call is a blessed call that has come to us.
ഇതിനെ സ്വർഗീയ വിളി എന്ന് പറഞ്ഞിട്ടുണ്ട്.
The scripture terms this call as a heavenly call.
ഇതിനെ പരമ വിളി എന്ന് പറഞ്ഞിട്ടുണ്ട്.
It has been termed as a high calling.
ഇതിനെ വിശുദ്ധ വിളി എന്ന് പറഞ്ഞിട്ടുണ്ട്.
It is also known as a holy call.
അത്ഭുതമായ വിളിയാണ്.
It is a marvelous call.
ഗുരുവിനെ വിളിക്കുന്നു.
The master is calling.
വിശുദ്ധ വിളിയോട് വിളിക്കുന്നു.
With a holy calling he calls you.
ഇതിനെ സ്വർഗീയ വിളിയോട് വിളിക്കുന്നു.
It is a heavenly call by which he calls you.
ഇതുപോലൊരു വിളി എന്ന പേരിന് അർഹമായ
There is nothing else that could be qualified as a call when you hear about this call.
ലോകത്തിൽ ചിലപ്പോ ചില ആളുകൾ ചിലതിനെ
വിളിയുണ്ടാകും. ഫൈൻഡ് സം പീപ്പിൾ വിൽ കോൾ
വിളിച്ചിരിക്കും വലിയ
പ്രത്യാശയോടുകൂടി It is a noble call.
സ്വർഗീയമായ വിളിയാണ്.
It is a call from heaven.
അത് മാത്രമല്ല ഈ വിളിയിൽ വലിയ അർത്ഥം അടങ്ങിയിട്ടുണ്ട്.
Not only that, in this call there is great and deep significance involved.
യോഹന്നാൻ എഴുതിയ ലേഖനം പുസ്തകത്തിന്റെ ഒന്നിയോഹന്നാൻ മൂന്നാം അധ്യായത്തിൽ നാം വായിക്കുന്നത് ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുന്നു എന്നാണ് വായിക്കുന്നത്.
We find in the first letter of John in chapter 3 that we have been called as the children of God.
ഇതൊരു സ്ഥാനം ഒരു സ്ഥാനം
പർട്ടിക്കുലർ പ്ലേസ്
ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുകയാണ്.
You are being called as the children of God.
പിന്നെ ദൈവമക്കൾ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ തക്കവണ്ണം അത്രമാത്രം സ്നേഹത്തോടുള്ള വിളിയാണ്.
The intensity of the love of God is so much that he calls you as God's son.
പിന്നെ ദൈവത്തിന്റെ മകനാക്കി അംഗീകരിക്കുകയാണ്.
He makes you his child and then he recognizes you.
അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവരും ദൈവമക്കളാകുക.
As many as received him, to them God gave the power to become the children of God.
പിന്നെ ദൈവത്തിന്റെ മകൻ എന്നാണ് വിളിക്കാൻ പോകുന്നത്.
God is going to call you as the son of God, as the daughter of God.
അവന്റെ അടുക്കൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നീ ദൈവത്തിന്റെ മകനും മകളുമാണ്.
Once you come to the presence of God, thereafter you become the child of God, or the son and the daughter of God.
ദൈവമക്കൾ ആകുവാൻ അവൻ നിന്നെ വിളിക്കുന്നു.
In order that you might become the children of God that he calls you.
എബ്രായലേഖനം രണ്ടാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു.
This is what we read in Hebrews chapter 2 and verse 12.
അവൻ നമ്മെ സഹോദരന്മാർ എന്ന് വിളിക്കുവാൻ ലജ്ജിച്ചില്ല എന്നാണ്
വായിക്കുന്നത്. We read that he is not ashamed to call us brethren.
നമ്മെ സഹോദരന്മാർ എന്ന് വിളിക്കുന്നു വിളിക്കാൻ അവൻ ലജ്ജിക്കുന്നില്ല.
He is unashamed to call us as his brothers and sisters.
ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുന്നു.
Originally we find that we are called as the children of God.
കർത്താവിന്റെ സഹോദരന്മാർ എന്ന് നമ്മൾ വിളിക്കപ്പെടുന്നു.
Step further we find that he calls us as the brethren of the Lord Jesus.
നമ്മെ കർത്താവിന്റെ സഹോദരൻ എന്ന് വിളിക്കുവാൻ അവൻ ലജ്ജിക്കുന്നില്ല.
And the fact remains that he is not even ashamed to call you and me as the brothers and sisters of God.
എന്നോട് കൂടെ അധ്യാപകമൂർത്തി ചെയ്തുകൊണ്ടിരുന്ന ഒരു
സഹോദരനുണ്ടായിരുന്നു. There was a brother who was a teacher just like me when I was a teacher.
ഒരു ഉയർന്ന കുടുംബത്തിൽപ്പെട്ട ഒരു സഹോദരനായിരുന്നു അദ്ദേഹം.
He was from a noble family.
എന്നാൽ അദ്ദേഹത്തിന്റെ ഒരു സഹോദരന് മാനസികമായ രോഗിയായി
തീർന്നു. One of his brothers became a mental patient.
ആ മാനസിക രോഗി പലപ്പോഴും ഞങ്ങളുടെ സ്കൂളിന്റെ മുന്നിൽ കൂടെ ഒരു ഭ്രാന്തനായിട്ട് നടന്നു പോകാറുണ്ട്.
And that brother of his used to pass by our school as a mental patient.
ഞങ്ങൾ ഒരുമിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആ സഹോദരൻ ഭ്രാന്തനായിട്ട് ഞാൻ നടന്നു പോകും.
We saw him as a madman walking alone.
കീറിയ വസ്ത്രം അണിഞ്ഞുകൊണ്ട്
torn clothes,
തലമുടിയെല്ലാം ഇങ്ങനെ വളരെ ഭ്രാന്തനായിട്ട്
as a mad fellow he was walking up and down.
അന്യനായ അധ്യാപകന്റെ സ്വന്ത സഹോദരനാണ്.
He was the own brother of this respected and noble teacher.
പക്ഷേ അധ്യാപകനെ എന്നറിയാമോ?
You know what the teacher did?
മുഖം ഇങ്ങനെ ഇങ്ങോട്ട് മറച്ചു.
He would turn his face.
അയ്യോ, അതെന്റെ സഹോദരനാണെന്ന് ആരും അറിയരുത്.
The teacher wanted the other people to know that he was not his brother.
എന്റെ സഹോദരനാണ് അപ്പോൾ എന്ന് ആരും മനസ്സിലാക്കാതിരുന്നെങ്കിൽ.
He desired, would to God that nobody knew that this man is my brother.
എന്നെ സഹോദരൻ എന്ന് മറ്റുള്ളവർ അറിയുന്നത് അവന് ലജ്ജാകരമാണ്.
It was a shameful thing to the teacher to know that this madman was his brother.
ഒരിക്കലും അദ്ദേഹം പോകുമ്പോൾ കണ്ടത് എന്റെ സഹോദരനാണെന്ന് അദ്ദേഹത്തെ പറ്റി ഞങ്ങളെ ആരെയും പരിചയപ്പെടുത്തുകയില്ല.
Never ever he introduced this brother to us saying that this is my brother.
എന്നാൽ ഞങ്ങൾക്ക് പലർക്കും കാര്യങ്ങൾ അറിയാമെന്നറിയാൻ സാറിന്റെ ആ സഹോദരനാണ്
പോകുന്നത്.
എങ്കിലും ആ അവമാനകരമായ നിലയിൽ നടക്കുന്ന ആളിനെ തന്റെ സഹോദരൻ എന്ന് വിളിക്കുവാൻ അദ്ദേഹം ആ അറിയുവാൻ അദ്ദേഹം
ലജ്ജിക്കുന്നതിനെയും
അതിനേക്കാൾ മോശമായി ജീവിക്കുന്ന എന്നാലും നമ്മെ തന്റെ സഹോദരൻ എന്ന് വിളിക്കുവാൻ അവൻ ലജ്ജിക്കുന്നില്ല.
But the glorious truth tonight is that he is not ashamed to call you and me as his brothers.
ഇന്ന് രാത്രി അവൻ നിന്നെ വിളിച്ച് എന്റെ സഹോദര എന്ന് വിളിച്ച് തന്നോടുകൂടെ കേൾക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു.
He stands here and summons you unto himself to call you as my brother and sister.
ഗുരു വന്നിട്ടുണ്ട് നിന്നെ വിളിക്കുന്നു.
The message tonight is that the master has come, he is calling you.
എന്നെ ദൈവം മകൾ എന്നുള്ള നിലയിൽ നിന്നെ വിളിക്കുന്നു.
As a child of God, he is calling you.
തന്നെ തന്റെ സഹോദരൻ എന്ന് വിളിക്കുവാൻ അവൻ ലജ്ജിക്കുന്നില്ല.
We find that he is not ashamed to call you as his brother.
നാം തിരുവചനത്തിൽ പിന്നെ വായിക്കുന്നത് അവൻ നമ്മെ വിശുദ്ധന്മാർ എന്ന് വിളിക്കുന്നു എന്ന് കൊരിന്ത്യ ലേഖനത്തിൽ നാം വായിക്കുന്നു.
We find that he calls us as the saints, the holy people of God.
ലേഖനങ്ങളിലെല്ലാം നാം വിശുദ്ധന്മാർ എന്ന് വിളിക്കുന്നതായിട്ട് കാണാൻ കഴിയും.
In every part of the epistles in the New Testament, we find that the believers are called or addressed as saints.
റോമാലേഖനം ഒന്നാം അധ്യായത്തിന്റെ മൂന്നാം വാക്യത്തിൽ നമുക്ക് അത് വ്യക്തമായിട്ട് കാണാം.
Please turn with me to Romans chapter 1 and verse 3.
വിശുദ്ധന്മാർ എന്നവൻ നമ്മെ വിളിക്കുന്നു.
There we find that God is calling us the saints.
പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാർ ആ രണ്ടാം മൂന്നാം വാക്യത്തിലുണ്ട്. വിശുദ്ധ വിളിക്കപ്പെട്ട വിശുദ്ധന്മാർ എന്നോട്
called to be saints.
ദൈവമക്കൾ എന്ന് വിളിക്കുന്നു.
He calls us as God's children.
ആ സഹോദരന്മാർ എന്ന് വിളിക്കുന്നു.
Then he calls us as his brethren.
വിശുദ്ധന്മാർ എന്ന് വിളിക്കുന്നു.
Now he calls us as saints.
പ്രിയപ്പെട്ടവരെ, ഇത് എത്രയോ അനുഗ്രഹകരമായ ഒരു കാര്യമാണ്.
Beloved of God, tonight let me remind you what a blessed condition is this for the people of God.
ഇതാണ് അനുഗ്രഹിക്കപ്പെട്ട സുവിശേഷം എന്ന് പറയുന്നത്.
This is the glorious gospel of Jesus Christ.
ഗുരു നിന്നെ വിളിക്കുന്നു.
The master is calling you.
നിന്നെ വ്യക്തിയായിട്ട് വിളിക്കുന്നു.
He calls you individually.
പേര് കൊണ്ട് വിളിക്കുന്നു.
He calls you by name.
നിന്നെ സകലവും നിന്നെ പറ്റി എല്ലാം അറിയാവുന്നവൻ നിന്നെ വിളിക്കുന്നു.
One who knows all about you is calling you.
അവനോ നിന്നെ വിളിച്ചിട്ട് ഒരിക്കലും നിന്നെ രക്ഷിപ്പിക്കുകയില്ല.
Once he calls you, he will never make you ashamed.
നിന്നെ ദൈവത്തിന്റെ മകൾ എന്ന് അംഗീകരിക്കുവാൻ വിളിക്കും.
He is prepared to recognize and receive you as the daughter of God.
എന്റെ ചെറുപ്പകാലത്ത് ഫോക്സ് എന്ന് പറയുന്ന ഒരു മിഷണറി കുമ്പനാട്ട് പ്രസംഗിച്ച ഞാൻ ഓർക്കും.
When I was a little lad, I remember there was a missionary by the name Silas Fox. He came to Kumbanad to preach.
ഇവിടെയുള്ള പ്രായമുള്ള ആരെങ്കിലും സൈലാസ് ഫോക്സിനെ കണ്ടാണോ എന്ന് ഞാൻ വിചാരിച്ചു.
Some of the older generation who are seated here might have heard about Silas Fox.
അദ്ദേഹം കുമ്പനാട് കൺവെൻഷനിൽ പ്ലാറ്റ്ഫോമിൽ അങ്ങ് ഡാൻസ് ചെയ്യുന്നത് ഞാൻ ഓർക്കും.
I still remember how that man of God stood on the platform and he was dancing with joy.
എന്ത് പറഞ്ഞുള്ളാണ് ഡാൻസ് എന്ന് അറിയാമോ?
You know why did he dance?
ഞാൻ ദൈവത്തിന്റെ മകനാണ്.
He began to dance saying that I am a child.
അത് കഴിഞ്ഞിട്ട് പറയും യോഹന്നാൻ ഒന്ന് വന്നിട്ടുണ്ട്.
And after saying that, he will say, John's Gospel chapter 1 verse 12. I am a child of God. And John chapter 1 verse 12. I am a child of God. John 1:12.
നമ്മൾ ദൈവമകനാകുന്നു എന്നുള്ളതിന്റെ ഉറപ്പ് യോഹന്നാൻ ഒന്ന് വന്നിട്ടുണ്ട്.
The assurance of the certainty that you and I are the children of God is found in the 12th verse of the first chapter of John's Gospel.
ദൈവത്തിന്റെ വചനമാണ് അതിന്റെ അടിസ്ഥാനം.
What I mean is the basis for the foundation of the certainty of our salvation is the word of God.
ഞാൻ ഈ പറഞ്ഞതിന്റെ അടിസ്ഥാനം എന്താ?
Now what is the basis of the underlying factor of the things that I told you?
ദൈവമക്കളാണ്.
We are the children of God.
അവന്റെ സഹോദരന്മാരാണ്.
We are his brethren.
നമ്മൾ വിശുദ്ധന്മാരാണ്.
We are the holy saints.
അങ്ങനെ അവൻ നമ്മെ വിളിച്ച് അധികാരം നോക്കി വന്നിരിക്കുന്നു.
It is in that capacity that God has called us and given us the authority.
ദൈവത്തിന്റെ വചനമാണ് അതിന്റെ അടിസ്ഥാനം.
The foundation of all those things the immutable word of God.
ചില ആളുകൾക്ക് വചനമല്ല അടിസ്ഥാനം.
To some people the Bible is not the foundation.
അവരുടെ സ്വന്തം ഫീലിംഗിനെ അടിസ്ഥാനമാക്കുന്ന ചില ആളുകൾ.
There are some people who construct the superstructure of their life based on their feelings.
ഞാൻ ധാരാളം കല്യാണങ്ങൾ നടത്താറ്
I happen to officiate marriage ceremonies.
തമിഴ്നാട്ടിലെ കല്യാണങ്ങൾ നടത്താമെങ്കിൽ കേരളത്തിലെ പോലെ ഏത് ഉദ്ദേശിക്കുന്നു നടത്താനൊക്കെ അതിനെല്ലാം ഗവൺമെന്റ് ലൈസൻസ്.
If you have to conduct a marriage ceremony in Tamil Nadu, you cannot do it as anybody does in Kerala state. You ought to have the authority from government and the license also.
എനിക്ക് തമിഴ്നാട് ഗവൺമെന്റിൽ നിന്ന് കല്യാണം നടത്താനുള്ള ലൈസൻസ് കിട്ടിയ ഒരു മാരേജ് രജിസ്ട്രാറോടെയാണ് ഞാൻ.
I am a marriage registrar also who got obtained the license from the Tamil Nadu government to officiate marriages.
അതുകൊണ്ട് ധാരാളം കല്യാണങ്ങൾ തമിഴ്നാട്ടിലൊക്കെ നടത്താറുണ്ട്.
So I happen to travel around and conduct marriages in Tamil Nadu.
ഒരു കല്യാണം കഴിഞ്ഞിട്ട് ഒരു ചെറുക്കൻ പറയുകയാണ്,
ആക്കളുടെ മാരേജ് I don't feel that the marriage is over. Or marriage is probably done. I don't feel that my marriage is over.
കല്യാണമെല്ലാം കഴിഞ്ഞു.
The marriage is all over.
Register എല്ലാം ഒപ്പിട്ടു.
Signed the register.
പിന്നെ ഞാൻ പ്രഖ്യാപിക്കും.
And then I make a proclamation.
രണ്ടുപേരുടെ പേര് ഞാൻ പറയും.
I will make a mention of
തോമസും ഈ മേരിയും ഗവൺമെന്റിന്റെ ചട്ടം അനുസരിച്ചും ഞങ്ങളുടെ സഭ നമ്മുടെ സഭയുടെ ക്രമം അനുസരിച്ചും ഭാര്യ ഭർത്താക്കന്മാരായി തീർന്നിരിക്കുന്നു എന്ന് ഞാൻ പ്രഖ്യാപിക്കും.
I make the proclamation that Mary and Thomas, according to the power that is vested in me by the government as well as by the approval of the church,
I proclaim that they both are husband and wife. Boy comes to me and says that I don't feel like
married.
I don't feel that I have become a husband. I told him, whether you, my son, whether you feel it or not, you are married, you are a husband. The transaction is over.
Oh, he registered
one, you have signed this register.
He registered
look into the register. You both have become husband and wife.
Government agreed registrar.
I am a registrar recognized by the government. And then I make that declaration, you are already become husband and wife.
And the register
and I already obtained your signature in my register.
Register.
Yeah, but it is not your feeling, but the foundation is this register. Sometimes some people of God say, I don't feel that I am a child of God. Because in the morning, you know, I got a little angry. I think I am not a child of God. There are some people who doubt like that. It is not that you should have you ought to live as a child of God. But how did we become the children of God? As many as who have received Him are become the children. Let me pose a question to you. If 100 people lived, how many will become the children of God? 100 people have put their trust in Jesus Christ. How many became God's people, children? Come on, give me the answer. I think all the 100 will become? Four or five people were absolutely illiterate. They did not know how to write and read. They did not know anything. Will they become the children of God? Do you think that at least they should have a basic education of SSLC? Did the Lord ever say that they should have some basic education? Never, ever. As many as received Him, he gave the power to become the children of God. Tonight He calls you. No matter who you are, come unto Him. He knows you. That's how He calls you. He knows your nature. No matter how bad you are, yet God calls you. He wants to transform you as His son and daughter. He calls you to make you as a sanctified son and a daughter. The reason we are called saints in Jesus Christ is this, that He called us as saints. We never become the saints because we live, conduct a holy life. It is because we are made the saints of God, we have the responsibility upon us to become or to live as holy people. I never become a saint of God because I live the holy life. I am bound to lead a holy life. It is incumbent upon me that I ought to be a holy person. He proclaimed me as a saint. He made me His child. Hereafter, I have entered into that solemn responsibility of living as a holy child. I have become partaker of the divine nature in Jesus Christ. I am born in the family of God. Then the noble character of that family of God is upon me. I have become a partaker of the divine nature in Jesus Christ. In me there is a new creation.
sin.
ആ പുതിയ മനുഷ്യൻ പാപം ചെയ്യുന്നവനല്ല.
And that new man will never commit sin.
ആ പുതിയ മനുഷ്യൻ ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനാണ്.
That new man is created according to the similitude of the new of Jesus Christ.
ആ പുതിയ മനുഷ്യനിൽ ബലപ്പെടുകയും വളരുകയും ചെയ്യുകയാണ് ദൈവദേവിയാണ് എന്റെ കർത്തവ്യം എന്ന് പറയുന്നത്.
My responsibility is that that inner man, that new man ought to be nurtured and brought up in
spiritually.
Tonight God is calling you.
എന്നെ പേര് ചൊല്ലി വിളിക്കുന്നു.
He calls you by your individual name. With a holy calling.
ഈ വിളി കൊണ്ട് വിളിക്കുന്നു.
With a heavenly calling.
പരമ വിളി കൊണ്ട് വിളിക്കുന്നു. പരമ വിളി.
അവിടെ ഹൈ കോളിംഗ്.
രാവിലെ നിന്നെ മക്കൾ എന്ന് വിളിക്കുന്നു.
He calls us as
സഹോദരന്മാർ എന്ന് വിളിക്കുന്നു.
He calls us as brethren.
വിശുദ്ധന്മാർ എന്ന് വിളിക്കുന്നു.
He calls us as the saints.
ഈ വിളി നീ അനുസരിക്കണമെങ്കിൽ,
if you have to obey this call,
ഒരിക്കലും ഉത്തരവാദിത്തങ്ങളുണ്ട്.
Once you obey this call, you have certain responsibility.
കർത്താവിന്റെ വിളി കേട്ട് വന്നവരായിരിക്കുന്ന ആളുകൾ
അവരുടെ
ജീവിതത്തിൽ ചുരുക്കം ചില അവരുടെ ജീവിതത്തിൽ ഉണ്ടായ ചില ഉത്തരവാദിത്തങ്ങൾ അവർ
ശ്രദ്ധിക്കേണ്ടതാണ്.
ദൈവത്തിൽ ദൈവത്തിന്റെ വിളി കേട്ട് പുറപ്പെട്ട ആദ്യത്തെ മനുഷ്യനെന്ന നിലയിൽ അറിയപ്പെടാവുന്ന
അബ്രഹാമാണ്.
അബ്രഹാമിനെ ഉള്ള ഉത്തരവാദിത്തങ്ങൾ ചില നമുക്ക് കാണാൻ
കഴിയും. That Abraham carried on in his life after hearing the call of God, we find him.
കാരി പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാലിക്ക ദേശത്തേക്ക്
പോവുക. Go forth from your country and from your relatives and from your father's house to the land which I will show you.
വിളി അനുസരിക്കുന്നവർ വിടേണ്ട ചില കാര്യങ്ങളുണ്ട്.
Those who obey the call of God have certain things that they ought to leave behind.
Vili guruvinte vili kete avante adikilekku nee varanamengil nee upekshikkunna ila karyangal.
If you have to come to the presence of the master once you hear his call, there are certain things which you have to leave behind.
Abraham devu paranjirikkunnu avante desham avante chaalchakkar പിതൃഭവനം എന്നതിനാണ് അവൻ വിടേണ്ടതായിട്ട് പറഞ്ഞിരിക്കുന്നത്.
In Abraham's example, we find that he was supposed to leave his country, his relatives and his father's house.
എന്നിട്ട് ദൈവത്തിന്റെ വിളിയായിട്ട് പുറപ്പെടേണ്ടിയിരിക്കുന്നു.
And then he ought to proceed after hearing the call of God.
ആ കർത്താവ് കാണിപ്പാനിക്ക് ദേശത്തേക്ക് പുറപ്പെടേണ്ടിയിരിക്കുന്നു.
To a land that God was going to show him.
ദേശത്തെ വിടണം.
He ought to leave his land.
ചാർത്തിക്കാരെ വിടണം.
All his relatives.
പിതൃഭവനത്തെ വിടണം.
His own father's house.
ഇന്ന് രാത്രി ഗുരുവിന്റെ വിളി അനുസരിക്കണമെങ്കിൽ നീ ഇതൊക്കെ വിടേണ്ടതായിരുന്നു.
Let me remind you very carefully that tonight, if you have to obey the call of God, then you also have to leave behind some of the things.
നമ്മുടെ ദേശത്തോട് നമുക്കുള്ള പ്രതിമാനങ്ങൾ,
the attachment that you and I have with the country that we live in.
നമ്മൾ ഈ ലോകത്തിലുള്ളവരായിരുന്നു ഒരിക്കൽ.
Once we belong to this world.
ഈ ലോകമാണ് നമ്മുടെ ദേശമായിരുന്നത്.
This world was our own country.
എന്നാൽ നമ്മെ ഈ ലോകത്തിൽ നിന്ന് അവൻ വിളിച്ചു വേർപെടുത്തുകയാണ്.
But we find that the Lord Jesus Christ calls us out of this world and sets us aside.
അവന്റെ വിളി അനുസരിക്കുന്ന നാം ഇനി ഈ ലോകക്കാരല്ല.
We who obey the call of God, we do not belong to this world.
നാം ഇനിയും അവനിലുള്ളവരാണ്.
Hereafter we belong to him.
അവൻ നമുക്ക് കാണിപ്പാലിക്കുന്ന ദേശമാണ് നമ്മുടെ ദേശം.
The land that is going to be ours is the one that is that he is going to show us.
അതുപോലെ തന്നെ ഒരു പുതിയ കുടുംബ ബന്ധത്തിലേക്കാണ് അവൻ നമ്മെ വിളിക്കുന്നത്.
Not only that, and to a new family relationship he is calling us.
കർത്താവിന്റെ വിളി കേട്ട് വരുന്നവർക്ക് അവരുടെ പഴയ കുടുംബ ബന്ധമല്ല, അവരൊരു പുതിയ കുടുംബ ബന്ധത്തിലേക്ക്
പ്രവേശിക്കും.
അവരുടെ ചാർത്തിക്കാരും അവരുടെ പിതൃഭവനത്തെയും അവർ വിടുന്നു. ആദാമ്യ കുടുംബത്തിൽ നിന്ന് ഒരു പുതിയ കുടുംബത്തിലേക്ക് അവർ കുടുംബത്തിലെ
അംഗങ്ങളായിട്ട്
വരുവാൻ നിനക്ക് മനസ്സില്ലെങ്കിൽ ഈ വിളി അനുസരിക്കുവാൻ നിനക്ക്
കഴിയാവരുത്.
പുതിയ ആളുകൾ പുതിയ
Your relations are going to be entirely new hereafter.
ദൈവ കുടുംബത്തിന്റെ അംഗമായി തീരുവാൻ പോവുകയാണ്.
You are going to be a member of the family of God.
ആ പുതിയ ബന്ധത്തിലേക്കാണ് നിന്നെ വിളിക്കുന്നത്.
Into that new relationship Jesus Christ is calling you tonight.
ഈ ലോകത്തിൽ ജീവിച്ചിരുന്ന സമയത്ത് ശിഷ്യന്മാരെ വിളിച്ചു.
When the Lord Jesus Christ lived here on earth, he called his disciples unto him.
ലൂക്കോസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിന്റെ പതിനൊന്നാം വാക്യത്തിൽ നാം കാണുന്നു.
Luke's Gospel chapter 5 and verse 11 we read that.
അവരെ വല വീശി മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
They were catching fish.
ഗുരു അവരെ വിളിച്ചു.
And the master called them.
ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്ന ഒരാൾക്കു എന്ന് പറഞ്ഞു.
He said, I will make you fishers of men.
അഞ്ചാം അധ്യായത്തിന്റെ പതിനൊന്നാം വാക്യം സമയമില്ലാത്തത് ഞാൻ അങ്ങ് പറഞ്ഞു പോവുകയാണ്.
Because of the shortage of time, I am simply saying this thing.
What
did they do?
അവർ സകലവും വിട്ട് അവനെ അനുഗമിച്ചു.
The scripture says that they left everything and followed him.
സകലവും വിട്ട് അവനെ അനുഗമിച്ചു.
Where do you find that they left everything and followed him?
അപ്പനെയും പടകനെയും വലയെയും എല്ലാവരും വിട്ടു.
They left their father, they left their nets, they left everything that they had.
ഗുരുവിന്റെ വിളി കേട്ടിട്ട് ഇന്നും അനുസരിക്കാൻ കഴിയാതിരിക്കുന്ന ചില ആളുകളും രാത്രി ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു.
I consider that there are some people seated in this congregation tonight who, though they heard the call of God, are still unwilling to leave behind some of the things and to come out.
നിങ്ങൾ ചില കാര്യങ്ങളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്.
You are bound by certain things.
അത് വിടാതെ നിങ്ങൾക്ക് മനസ്സില്ല.
You are unwilling to forsake them.
ഗുരുവിന്റെ വിളി കേട്ട് പോകണമെങ്കിൽ ഇവയെല്ലാം പിന്നിൽ വിട്ടെങ്കിൽ മാത്രമേ ഗുരുവിന്റെ വിളി കേട്ട് പോകാൻ സാധിക്കൂ.
If you have to follow after the master, then you have to leave behind these encumbrances. മർക്കോസിന്റെ
സുവിശേഷം പത്താം അധ്യായത്തിൽ ഒരു കുരുടനെ നാം കാണുന്നുണ്ട്.
Mark's Gospel chapter 10, we read about a blind man.
49 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ.
From in verses 49 and 50, we read that.
അവന്റെ ആ വഴിയിൽ കൂടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു കടന്നുപോയി.
We find that the Lord Jesus Christ passed by that way.
ദാവീദ് പുത്രാ എന്നോട് കരുണതന്ത്രമേ എന്ന് അവൻ വിളിച്ചു പറഞ്ഞു.
He cried, Son of David, have mercy on me.
ശിഷ്യന്മാർ അവനെ ശാസിച്ചു.
The disciples castigated him.
എങ്കിലും കർത്താവ് പറഞ്ഞു, ഞാൻ അവനെ എന്റെ അടുക്കൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞു.
But the Lord Jesus Christ said, bring him unto me.
ഉടനെ ശിഷ്യന്മാർ പറഞ്ഞു, ഗുരു നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു.
And immediately the disciples said to get a blind man, saying, the master calls you.
ഗുരു നിന്നെ വിളിക്കുന്നു.
The master is calling you.
അവൻ ചെയ്തു.
What did he do?
പുതപ്പ് വിട്ടു കളഞ്ഞ് എഴുന്നേറ്റ് ആ കർത്താവിന്റെ അടുക്കലേക്ക്
പോയി. Casting aside his cloak, he jumped up and came to Jesus.
അവന്റെ ആകെക്കൂടെ ഉള്ള സ്വത്തായിരുന്നു പുതപ്പ്.
Position that man had was that blanket of the cloak.
അവൻ പിച്ചയ്ക്ക് കാശ് വിരിക്കുന്ന അതിലാണ്.
It was in that blanket that he used to
that
was the sheet that he covered himself.
തണുപ്പ് വരുമ്പോൾ പുതയ്ക്കുന്ന അതാണ്.
During the winter time, that was the only covering that he had.
പണ്ടൊരു പിച്ചക്കാരന്റെ വിശറിയെ പറ്റി ഒരാളെ കവിത
എഴുതിയിട്ടുണ്ട്.
ഒരു പാള കൊണ്ടുള്ള വിശറിയും കൊണ്ടൊരു പിച്ചക്കാരൻ അങ്ങനെ ആ വിശറിയും അടക്കും ആ വിശറിയെ പറ്റി ആ ഒരു കവിത
എഴുതിയിരിക്കുന്നത്.
കൊടയായി പിടിക്കാം, നായെ തടിക്കാം, അരി കൊണ്ടുപോകാം, ഇതൊക്കെ ആ വിശറി കൊണ്ട്
ചെയ്യാം.
മേശയ്ക്ക് മീനെ അകകോട് വയ്ക്കാം, കാശിക്ക് പോകാൻ ഒരു ജല്ലമാക്കാം, ഇതെല്ലാം വിശറി കൊണ്ട്. നാളെ നാളെ തന്നെ ഒന്ന് അടിക്കാൻ കൊള്ളാം, അരി വാങ്ങിക്കാൻ കൊള്ളാം, വെയിൽ വന്നാൽ ഒന്ന് താങ്ങാൻ കൊള്ളാം, ഒന്ന് ഇട്ടിരിക്കാൻ കൊള്ളാം, ഇതെല്ലാം ഒരു വിശറി മതി.
ഇതുപോലെയാണ്
ഈ കുരുടന്റെ പുറപ്പ്.
പിച്ചക്കാരനാകൂടെ
പുറപ്പേ ലോകത്തിൽ
സ്വത്തായിട്ടുള്ളത്.
അതിലാണ് അവൻ പിച്ചപിരിക്കുന്നത്.
That was the cloak in which he used to get his arm.
രാത്രിയിലെ അവന്റെ ബെഡ്ഷീറ്റ് അതാണ്.
That was the sheet on which he lied on.
എല്ലാം അതാണ്.
Everything and anything that he had in this world.
എന്നാൽ ഗുരു വിളിക്കുന്നു എന്ന് കേട്ടപ്പോ,
at the moment he heard the call of the master,
ചുറ്റിയിരിക്കുക.
You that there are certain cloaks and blankets that cover you tonight.
காசு விரிக்கின்ற யா பொழப்பு.
You know this this cloak in which you get this money.
நின்ன ஜீவிதத்திலே புறப்பு விடாது எனக்கு மனசில்ல.
May I remind you that you are unwilling to leave behind the cloak.
குருவின்ட குருவின்ட அனுசரிக்கலவங்கில்
if you have to obey the call of the master.
நீ விடேண்டே விட்டங்கிலே ஒட்டுறியுள்ள.
Only if you will be able to do that, then you are you will leave the thing that you are supposed to leave.
புறப்பு விட்டங்கவன் ஆ குருவினே அவன் அனுசரிக்கவிட்டு அவன் அடுக்கிலேக்கு ஓடி சென்றான்.
What did he read? Casting aside his cloak, he jumped up and came to the master.
குரு என்னை വിളിക്കുന്നു.
The master is calling you.
ஈ விளிய அனுசரிக்காதிருக்கிறதுக்குள்ள நெல்ல தடையின விஷயங்களெல்லாம்.
What are the subjects or what are the things that hindrance in your life so that you are unable to obey his call?
ഇവിടെയെല്ലാം യുവതി യുവാക്കന്മാരുണ്ട്.
I know that there are some youth, young men and women who are listening to me.
ഇവിടെയെല്ലാം യുവതി യുവാക്കന്മാർക്ക് വേണ്ടി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
I praise the name of God for those young men and women who have come tonight to hear the word of God.
നിങ്ങളെ രാജ്യത്തെ നിങ്ങളെ ചുറ്റുന്ന നിങ്ങൾക്ക് സുഖമെന്ന് തോന്നുന്ന സന്തോഷം തോന്നുന്ന ചില വിഷയങ്ങളിൽ നിങ്ങൾ ആകർഷിക്കപ്പെട്ടിരിക്കുകയാണ്.
It could be true that you are attracted by some of the things that you find in this modern age, in this world.
നിങ്ങളുടെ മാതാപിതാക്കന്മാർ അതിന് നിങ്ങളെ അനുവദിക്കുന്നില്ലല്ലോ എന്ന് ഒരു വിഷമം നിങ്ങളെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്.
Sometimes you think that my dad or my mom doesn't allow me to have this freedom.
നിങ്ങളുടെ ജീവിതത്തെ ചുറ്റുന്ന ചില ഈ ലോകത്തിന്റെ ചില സുഖ സൗകര്യങ്ങൾ നിങ്ങളെ വളഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
There are certain pressures and comforts and luxuries of this present world that cover you up, that bind you up.
കർത്താവിന്റെ മകളായി മകനായി ജീവിക്കണമെന്ന് നിങ്ങളുടെ അപ്പനമ്മമാരോ മറ്റുള്ളവരോ നിങ്ങളോട് പറയുമ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് തടസ്സമായി തോന്നുകയാണ്.
Your parents or your pastor tells you that you ought to live as a child of God, immediately you find that these things bind you and you find it very difficult. You have your reaction to your parents saying that it is not possible to
live.
I need this, I need that. These are the things that I need in my life. I need to go along with my friends.
In
the land of America, I ought to have these comforts.
അങ്ങനെ നിന്റെ ജീവിതം അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്.
Yes, I know that you realize that your life is bound by some of these habits.
ഗുരു നിന്നെ വിളിക്കുന്നു.
But today the Lord, the master is calling you.
യേശു നിന്നെ വിളിക്കുന്നു.
Jesus Christ is calling you.
വിളിക്കുവാൻ അവൻ സ്വർഗത്തിന്റെ സകല സുഖവും വിട്ടു വന്നിരിക്കുന്നു.
In order to call you, he left all the comforts and the glories of heaven.
എന്നെ അനുഗമിക്കേണ്ടതായിട്ടുണ്ട്.
And this is what he said, if anyone comes to me, and does not hate his own father and mother and wife and children and brothers and sisters, yes, and even his own life, he cannot be my disciple. This is what the Lord Jesus Christ says. He was taught in the Sunday school.
മരിച്ചവരാണല്ലോ മരിച്ചവരെ കുഴിച്ചിട്ടുണ്ട് പറഞ്ഞ എന്നാ അർത്ഥമെന്ന് പിള്ളേർ വാദ്യാരോട്
ചോദിച്ചു.
വാദ്യാർക്ക് അറിയാൻ
വയ്യാ.
വാദ്യാർന്നില്ല, ഞാൻ ഹെഡ്മാസ്റ്റർ
ചോദിച്ചിട്ടുണ്ടോ?
ആ വാദ്യ ഹെഡ്മാസ്റ്റർ കണ്ട് ചോദിച്ചു. പിള്ളേർ ചോദിക്കുന്നു, സാറ് മരിച്ചവർ നിങ്ങൾ മരിച്ചവരെ കുഴിച്ചിട്ടെന്ന് പറഞ്ഞു.
Headmaster, Minister, Principal, said, Principal, this is what the children are asking. When the dead bury the dead, what should I tell them? The Principal said, to be honest with you, I myself do not know the meaning. But at least you do one thing. You go and tell them this. That is not taught concerning the men of this day.
പ്രാചീന കാലത്തെ ആളുകൾ ആചാര ബാഹുക്കളും ഗൃഹകർത്തന്മാരും ആയിരുന്നത് കൊണ്ട് ചത്താൽ എഴുന്നേറ്റ് നാല് പേരെ കുളിച്ചിടാൻ
കഴിവുള്ളവരായിരുന്നു. And even when they were dead, even after 4 or 5 days, they were capable of carrying other people to bury.
Nowadays,
no, it is not possible. But in those days, yes. Let the dead bury the dead. But you follow me. What is the meaning of the term when he says that let me go and bury my father first? It was not that the father was dead. The father was alive. That was not the way for him to go and find a coffin for his father. You know what did he say?
ഞങ്ങൾ അപ്പനുള്ള കാലത്തോളം എനിക്ക് ഈ വാർത്ത
പറയാനുള്ള
അദ്ദേഹം അനുഗമിക്കാൻ
വിടുകയില്ല.
അപ്പന്റെ കാലം കഴിയട്ടെന്നാണ് അവൻ
പറയുന്നത്.
നിന്റെ അപ്പൻ തടസ്സമാകരുത്. നിന്റെ ജോലി
തടസ്സമാകരുത്.
നിന്റെ പുതപ്പുകളൊന്നും തടസ്സമാകരുത്. നിന്റെ ദേശവും ചർച്ചക്കാരും പിതൃഭവനവും
തടസ്സമാകരുത്.
മറ്റുള്ള കാര്യങ്ങളെല്ലാം വിട്ട് പ്രിയനെ അനുഗമിക്കുന്ന
come after the beloved.
Guru vandittulla nille vilikkunu.
The master is come. He is calling you.
Indra ratri Yesu nille vilikkunu.
Like Jesus is calling you.
Avante vili anusarichittulla etra per udayullu.
How many are there in this audience tonight who have heard personally the call of Jesus?
Endu unnavante vayasula avante vili yan kettu.
When I was 9 years of age, I heard the call of my Savior.
Devanavathinu orthu undarukku.
And I asked my friends and all
of Yesu nille vili kettu njan adane ariyavichu.
And on that day I listened to his call. Obeyed his call, followed him.
വിളി കേൾക്കുന്നവർ അനുഗമിക്കുകയും വേണം.
And not only that, those who hear the call of God, they also ought to follow him.
വിളി കേട്ടവർ പിന്നെ എന്നെ അനുഗമിക്കുന്നാണ് വിളിച്ചവരോട് അവൻ പറയുന്നത്.
To them who heard his call, Jesus said, follow me.
എന്നെ അനുഗമിക്കുക.
Follow me.
വിളി ഒരു ജീവിതത്തിന്റെ ആരംഭം മാത്രമാണ്.
Call is the initial step in the life.
ഒരു തുടർന്നുള്ള ജീവിതത്തിന്റെ ആരംഭത്തിലേക്കുള്ള ഒരു ക്ഷണമാണത്.
That is the beginning stage of a life that is continuous.
എന്നെ അനുഗമിക്കുക.
Come and follow me.
അഖുലിനെ പറ്റി നാം വായിക്കുന്നത്,
concerning that blind man,
അവൻ യാത്രയിൽ യേശുവിനെ അനുഗമിച്ചെന്നാണ് വായിക്കുന്നത്.
We read that after that in his journey he followed the Lord Jesus Christ.
ആ പിച്ചക്കാരന് കാഴ്ച കിട്ടി.
that blind man received his eyesight.
ഇനി വല്ലവൻ കണ്ണ് കണ്ടു വല്ലവരോടും ചോദിച്ചാൽ.
He after he could have thought, well, now I can see the fellows and I ask him for.
ഞാൻ അവിടെ തന്നെ പോയി ഇരിക്കുക.
I am going to stay at the same place.
ഇനി കണ്ണ് കണ്ടു ചോദിക്കാം.
Now I can see who are passing by and ask for alms.
അങ്ങനെയല്ല അവൻ ചെയ്തത്.
That was not his discipline.
ഇനി ആ വഴിയിലില്ല.
He is no more in that old
way. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റു.
He jumped up.
അവന് കാഴ്ച കൊടുത്ത ഗുരുവിനെ യാത്രയിൽ അനുഗമിച്ചു.
In the journey he began to follow the master who gave him eyesight.
ക്രിസ്തീയ ജീവിതം ഒരു അനുഗമനമാണ്.
I remind you that Christian life is a following.
എന്നെ വിളിച്ചവനെ അനുഗമിക്കുകയാണ് നീ.
You are following the one who called you.
എന്നെ അനുഗമിക്കുക.
He said to follow me.
എന്റെ പിന്നാലെ വരിക.
Come after me, he said.
അതാണ് അവൻ പറയുന്നത്.
That is what he said.
അവന്റെ പിന്നാലെ വരുന്നവർ ശ്രദ്ധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്.
There are certain things to be attentively listened to by those who follow him.
അധ്വാനിക്കുന്നവരും ഭാരമേറ്റുന്നവരുമേ,
come unto me all you that labor and are heavy laden.
എന്റെ അടുക്കൽ വരിക.
Come unto me.
ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും.
I will give you rest.
കാര്യം അവസാനിച്ചില്ല.
But the matter didn't come to a stop there.
28th വാക്യമാണ് അത്.
That is only the 28th verse.
29th വാക്യമോ 29 ഉണ്ട്.
But there is another verse, verse 29.
നമ്മൾ 28 ഉണ്ട് എന്ന് നിർത്തു.
You know, usually we close with the 28th verse.
നമുക്ക് ആശ്വാസം നമ്പർ 1 മതി.
We need only comfort number 1.
ആശ്വാസം നമ്പർ 2.
But there is comfort number 2 also.
അത് 29 വാക്യത്തിൽ.
And that is in verse 29.
അവിടുത്തെ ആശ്വാസം.
What do we
എന്റെ നുകം ഏറ്റ് എന്നോട് പഠിക്കുക.
Take the yoke upon yourself and learn of me.
അപ്പോൾ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും.
There he says, then you shall find rest unto your soul.
ആശ്വാസം ലഭിക്കും.
You will receive rest.
ആശ്വാസം കണ്ടെത്തും.
But the second thing is very clear, distinct. Listen, you will find rest.
ആശ്വാസം ലഭിക്കുമെന്ന് പറയുന്നതിൽ അവൻ തരുന്നതാണ്.
When we say that you will receive the rest, that involves in what he gives unto you.
ആശ്വാസം കണ്ടെത്തുക എന്ന് പറയുന്നതിൽ നമ്മുടെയും കൂടെ ഒരു ഉത്തരവാദിത്വം.
But when it says that we will find rest, then it's about our responsibility as well.
തേടി കണ്ടെത്തുന്ന ഒരു ആശ്വാസമാണ്.
There is a comfort that we seek after and find.
അതെപ്പോഴാണ് ലഭിക്കുന്നത്?
When do we get that?
എന്റെ മുഖം ഏൽക്കുമ്പോഴാണ്.
Only when I take upon myself the yoke that the Lord gave.
ആശ്വാസം നമ്പർ 1 എന്താണ്?
What is comfort number 1?
ഭാരം മാറിയ ആശ്വാസം.
Where the heavy load is rolled away.
എന്റെ ഭാരം മാറി.
All my load is taken out.
ആശ്വാസം നമ്പർ 2 എന്താണ്?
What is comfort number 2?
ഒരു മുഖം കഴുത്തിന് കിട്ടി.
I bend my neck so that a yoke is upon me.
മുഖം
a yoke.
മധുരയിൽ ഒരു ഒരു മിഷണറിയായ സഹോദരൻ വന്നു.
മിഷണറി കേം ടു മധുരൈ.
അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ മുഖമെന്ന് പറയുന്നത് എന്താണ് മനസ്സിലാക്കി ഇന്ത്യയിൽ
വന്നിട്ടാണ്. Only after coming to India, I realized what exactly this yoke means. In Australia, we have never seen a bullock cart. Never seen this oxen being used to plow the
field.
Only here in India, I saw how the yoke was placed on the neck of an animal. Here the ox bends its
അതിന്റെ തലയിലേക്ക് ഒരു മുഖം, അതിന്റെ കഴുത്തിലേക്ക് ഒരു മുഖം വയ്ക്കും.
മുഖം
വെച്ചുകൊണ്ട് അത് മുന്നോട്ട്
പോകും.
ഭാരം നമുക്കുകയും ചെയ്യുന്ന ഏവരുമേ,
ഭാരം ഞാൻ മാറ്റാം.
ഐ
വിൽ റിമൂവ് ദ ബർഡൻ.
എന്റെ മുഖം നിന്റെ കഴുത്തിൽ ഞാൻ വയ്ക്കും.
ഐ വിൽ റോൾ അവേ ദ ബർഡൻ ബട്ട് ദെൻ ലിസൺ.
ആ മുഖം ലഘുവാണ്.
That yoke is
എന്നാലും അത് മുഖമാണ്.
That yoke is easy, nevertheless it is a
yoke. അതെ, എന്നോട് ചേർന്ന് നടക്കണം.
That means you ought to join with me.
എന്നോട് ചേർന്ന് പഠിക്കണം.
You should learn of me, joining with me.
അങ്ങനെ നിനക്ക് നിന്റെ ആത്മാക്കൾക്ക് ആശ്വാസം നീ കണ്ടെത്തും.
Only thus that you will be able to find rest.
നിന്നോട് കൂടി ഇരിക്കുന്നവർ എത്ര പേര് ഈ ആശ്വാസം നമ്പർ 2 അനുഭവിക്കുന്നവരുണ്ട്?
Among the audience, how many of you have so far found this comfort number
2.
How many of you have bent your neck under the yoke of the Lord Jesus? How many of you are there who are prepared to say, I do not require some of these liberties and freedoms in the
Lord?
When I was 9 years old, I got saved. You know what happened? I could never have the opportunity of smoking. Because I became a child of God when I was 9 years old. I could not smoke. No cigarettes. I couldn't have any beer or toddy or anything. Supposing I got saved or converted after 30 years of age, then chances are that I would have smoked quite a few BDs and cigarettes. I had never seen a cinema. What can I do? I got saved before I attained the age of being able to see cinema. Do I say these things because I could not do these things? No, not at all. I praise my God.
Hallelujah.
Because he saved me when I was 9 years old. Because he placed his yoke upon my neck. Because I was able to go under the yoke of my Savior, I could not go. The comfort and the peace and the rest of the world can never give, he gave. Today I enjoy and experience the peace that the world can never give. His yoke is upon my neck. Thus I am following him. Taking up the cross, I am following him. The burden of sin is rolled away. Then he gave his burden upon me. Some of you know this song that I
sing.
The comfort as a result of the comfort comes to me.
Guru,
may I remind you, the Master is calling you. He wants to make you as
a
such a lovely
Savior. പിരിഞ്ഞു പോകുമ്പോഴും
ഈവൻ ദ മോസ്റ്റ് ലവ്ലി ലവ്ഡ് വൺ ഇൻ യുവർ ലൈഫ് വെൻ ദേ ലീവ് യു
എന്റെ തക്കതുമായ ഒരുതിനെ വിട്ടു പോകുമ്പോഴും
ദ വെരി ഹെൽപ് മീ ദാറ്റ് യു ഹാവ് വെൻ ഹി ഓർ ഷീ ഡൈസ് അവന്റെ
സ്നേഹത്തിന്റെ മൃദുല സ്വരം നിന്റെ കാതിൽ മുഴങ്ങും
യു സ്റ്റിൽ വിൽ ബി ലിസണിംഗ് ടു ദ സ്റ്റിൽ സ്മോൾ
അവനെ ഭയപ്പെടുന്നത് ഞാൻ കൂടെയുണ്ട്
ഹി സേസ് ഐ ആം വിത്ത് യു
ഞാൻ നിന്നോട് കൂടെയുണ്ട് നിന്നെ വിളിക്കുന്നത്
രാത്രി
അവൻ നിന്നെ വിളിക്കുന്നു
അനുസരിക്കുമോ
അവൻ മാത്രമല്ല നിന്നെ വിളിക്കുന്നത് ഈ ലോകവും നിന്നെ
വിളിക്കുന്നുണ്ട്
മുൻപിൽ മറ്റു വിളികളും കേൾക്കുന്നുണ്ട്
ബിഫോർ യു യു ഹിയർ മെനി അതർ കോൾസ് ഓൾസോ
സമയം പോയതുകൊണ്ട് അവസാനിപ്പിക്കേണ്ടിയിരിക്കും
ഐ ഹാവ് ടു കൺക്ലൂഡ് ഹിയർ ബിക്കോസ് ദ ടൈം ഈസ് സോ
ന്യായാധിപന്മാർ പുസ്തകത്തിലെ കഥയുണ്ട്
ദേർ ഈസ് എ സ്റ്റോറി ഇൻ ദ ബുക്ക് ഓഫ് ദ ബുക്ക് ഓഫ് ജഡ്ജസ്
ന്യായാധിപന്മാർ പുസ്തകം നാലാം അധ്യായത്തിലുണ്ട്
ഇൻ ദ ബുക്ക് ഓഫ് ജഡ്ജസ് ചാപ്റ്റർ 4 ദേർ ഈസ്
17 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ
ബിഗിനിംഗ് ഫ്രം വേഴ്സ് 17
ആ കാര്യം മാത്രം ഞാൻ പറയാം
ഐ വിൽ ജസ്റ്റ് ടെൽ യു വാട്ട് ഈസ്
ഒരു രാജാവ് ഭയന്ന് ഓടുകയാണ്
Here is a king who is fleeing for his life.
അവനെ പിന്നാലെയാണ് ശത്രുവിനെ പിടിക്കാൻ വരിക.
His enemy is following hard after
the രാജാവ് ഭയന്നോടുന്നു.
The king is sorely afraid.
ഒരു കുടാരവാതിക്കൽ നിന്ന് ഒരു സ്ത്രീ അവളെ വിളിക്കുന്നു.
There we find that the woman was calling him from a tent.
ഇങ്ങോട്ട് കയറിക്കൊള്ളുക എന്ന് പറഞ്ഞു.
The man said, come on, get in, okay.
ഇങ്ങോട്ട് കയറിക്കൊള്ളുക.
Get into this tent.
ആ വിളി അവൻ കേട്ടു.
He heard the call.
അവൻ അങ്ങോട്ട് കയറി.
He entered into the tent.
അവൻ പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു.
I am thirsty.
എനിക്ക് ദാഹിക്കുന്നു.
I am thirsty.
വെള്ളം ചോദിച്ചു.
He asked the water.
അവൾ പാല് കൊടുത്തു.
She gave him milk.
അവൻ ചോദിച്ചത് വെള്ളമാണ്.
What he asked was water.
പക്ഷേ അവൾ പാല് കൊടുത്തു.
But she gave him milk.
അവന് നല്ല ഇളമായിട്ട് അവന് തോന്നി.
He thought here is everything is good.
എന്റെ ഭയം തീർന്നു പോയി.
My fear is over.
എനിക്ക് ആശ്വാസം ലഭിച്ചവന് തോന്നി.
He thought I got the comfort now.
വെള്ളം ചോദിച്ചിടത്ത് പാല് കിട്ടിയ സ്ഥാനമായിട്ട് അവന് തോന്നി.
He thought here is the place where I asked for water but I got.
അവൾ അവിടെ വന്നമായി ഉറങ്ങി.
He began to sleep comfortably.
അവൻ ഉറങ്ങുന്ന സമയത്ത്
While he was sleeping,
ആ സ്ത്രീ കുടാരത്തിന്റെ കമ്പി ഊരി
he took the nail from the
അവന്റെ അവന്റെ നെറ്റിക്ക് നേരെ വെച്ചു
and he placed it on her head
വലിയ ശുദ്ധി കൊണ്ട് അടിച്ചു
the hammer he began to hammer
അവന്റെ നെറ്റിയിൽ കൂടി അത് ഇറക്കി
through his forehead the nail went and
അവനെ കൊന്നു അവനെ കൊന്നു കളഞ്ഞു
she killed him
എത്ര ഭയങ്കരമായ സംഭവമാണ്
how dangerous
ഇതാണ് ലോകം ചെയ്യുന്നത്
this is what the world
ലോകവും നിന്നെ വിളിക്കുന്നു
the world also is calling
you to come on to
me the command to me
സിനിമാശാലകൾ നിന്നെ വിളിക്കുന്നു
the movie houses call you
വേശ്യാലയങ്ങൾ നിന്നെ വിളിക്കുന്നു
the harlots houses call you
ലോകസുഖങ്ങൾ നിന്നെ വിളിക്കുന്നു
the comforts of the places of the world
നിന്നോട് കയറിക്കൊള്ളുക എന്ന് പറയും
they say come on in
നീ അവിടെ കയറുമ്പോൾ
once you enter
വെള്ളത്തിന് പകരം പാൽ കിട്ടുന്ന സ്ഥലമായിട്ട് നിനക്ക് തോന്നുന്നു
you will feel that here is a place where instead of water I get milk
പക്ഷേ അതിന്റെ അവസാന നാശമാണ്
but let me remind you that the end of
എന്നെ കേൾക്കുന്നാൽ യുവാക്കന്മാരെ
you young man and women who listen
to me ലോകം നിന്നെ ഇന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്
I remind you that this world is calling you today
അമേരിക്കയിലെ സുഖസൗകര്യങ്ങൾ നിന്നെ വിളിക്കുന്നു
maybe the comforts and the luxuries of America is calling you
ഇവിടുത്തെ സംസ്കാരം നിന്നെ വിളിക്കുന്നു
the culture of this land is calling you
ഇവിടുത്തെ ജീവിതത്തിന്റെ പ്രതീതികൾ നിന്നെ വിളിക്കുന്നു
these are the tendencies of this life here on
earth വെള്ളത്തിന് പകരം പാൽ കിട്ടുന്ന സ്ഥാനം പോലെ നിനക്ക് തോന്നുന്നു
you might even think and make sure that this place is a place where you ask for water but you get
milk കേടില്ലെന്ന് തോന്നുന്നു
you will come to conclusion say
avasaram naashamanam nee orkanam
remind you that you ought to remember that it is a place of destruction at the end
ella nettil ninda nettil kudarathinte kambil irakkuna or avasthayanam nee orkanam
the tent figure will be kicking and it will be thrust down into your forehead
രാത്രി ഈ സമയത്ത് രണ്ട് വിളികൾ നിന്റെ മുൻപിൽ കേൾക്കാനുണ്ട്
two calls before you tonight
ഗുരു വന്നിട്ടുണ്ട്
the master is come
അവൻ നിന്നെ വിളിക്കുന്നു
he is calling you
അവന്റെ വിളി നീ അനുസരിക്കണമെങ്കിൽ
if you have to listen to his call
നീ ചിലതൊക്കെ വിടേണ്ട
you ought to leave behind certain things you ought to forsake
വിടുന്നത് കൊണ്ട് നിനക്ക് ലഭിക്കുന്നത് നിത്യമായ നിത്യമായ അനുഗ്രഹങ്ങളാണ്
ബട്ട് ആൻഡ് ലെറ്റ് മീ ഓൾസോ റിമൈൻഡ് യു ബിക്കോസ് യു ഫോർസേക്ക് ദോസ് തിങ്സ് ഫോർ ദ ലോർഡ്സ് സേക്ക് വാട്ട് യു ആർ ഗെറ്റിംഗ് ആർ ഇറ്റേണൽ പ്രെഷേഴ്സ് ഫ്രം ഗോഡ്
അതിനോട് വിട്ട് അവനെ അറിയാത്ത ശിഷ്യന്മാരോട് അവൻ പറഞ്ഞത് എന്താണ്
ദിസ് ഈസ് വാട്ട് ഡിഡ് ഹി ടെൽ ഹിസ് ഡിസൈപ്പിൾസ് ഹു ലെഫ്റ്റ് എവരിതിങ് ആൻഡ് ഫോളോഡ് ഹിം
നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്
ഹി സെഡ് ലെറ്റ് നോട്ട് യുവർ ഹാർട്ട് ബി ട്രബിൾ
നിങ്ങളുടെ ഹൃദയം ഭ്രമിക്കരുത്
ലെറ്റ് നോട്ട് യുവർ ഹാർട്ട് ബി ട്രബിൾ
ഞാൻ നിങ്ങൾക്ക് ഭവനം ഒരുക്കുവാൻ പോകുന്നു
ഐ ഗോ ടു പ്രിപ്പയർ എ പ്ലേസ് ഫോർ യു
അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു
ഇഫ് ഇറ്റ് വാസ് നോട്ട് സോ ഐ വുഡ് ഹാവ് ടോൾഡ് യു
അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു
ഹി സെഡ് ഇഫ് ഇറ്റ് വാസ് നോട്ട് സോ ഐ വുഡ് ഹാവ് ടോൾഡ് യു
ഞാൻ നിങ്ങളെ വിളിച്ചപ്പോൾ തന്നെ പറയുമായിരുന്നു
ദ വെരി മൊമെന്റ് ഐ കോൾഡ് യു ഐ വുഡ് ഹാവ് ടോൾഡ് യു
ഞാൻ നിങ്ങളെ
And the moment when I called you, if I knew that this was all what was there for you, I would have told
you. I am
not a deceiver.
I go to
prepare a place for you.
And once I go and prepare
a place
for you,
I will come again to receive you unto myself.
The
master who came will come
again.
He who came once will come again. He who came to call you here, after preparing a mansion for you, he is going to come again
to receive you.
And then he will receive you unto
himself.
But if you reject, let
this go. There
is another
call for you. The world calls you. The comforts of the world calls
you. And the place instead of milk which gives you water calls you. Places you think are nicer and better, they are calling you. How many young lives have heard such a call and then ended up in total tragic failure and eternal loss?
Day after
visiting certain homes, several homes, I happen to hear such tragic stories, and then I begin to shed
tears.
I remind you that your life should not come to a
close.
Never ever go after listening and hearing the call of the world.
Those are
all temporal comforts and pleasures. And they will take you to eternal destruction. But Jesus is calling
you.
From eternity past he came down and he called you. Up under the death on the cross of Calvary, he loved you. And it is that Savior who is calling you
tonight.
He is preparing a home for you.
Why? In order to
receive you unto
himself.
The master is come.
He is
calling
you. What
will be your
reply? Listen to his
call and obey his
call.
May God help you to do that tonight.
Amen.